Allahu Akbar, Allahu Akbar, Allahu Akbar, Ashhadu an la ilaha illallah. Ashhadu an la أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام حي على السلام حي على الفلاح حي على الفلاح الله أكبر لا إله إلا الله
تعالى قرآن الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: യഹൂദരോ ക്രൈസ്തവരോ അല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് അവർ പറയുന്നു. അതവരുടെ വ്യാമോഹങ്ങളാണ്. പറയുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ നിങ്ങളുടെ തെളിവ് ഹാജരാക്കുക. അങ്ങനെയല്ല, ഏതൊരാൾ സുഹൃതം ചെയ്യുന്നവനായിരിക്കെ അള്ളാഹുവിന് സ്വയം അർപ്പണം ചെയ്യുന്നുവോ അവന് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന്റെ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരു ഭയപ്പാടുമില്ല, അവർ വ്യസനിക്കുന്നതുമല്ല. കഴിഞ്ഞ ദിവസം ഒരാളുടെ കത്ത് എനിക്ക് ലഭിച്ചു. പാകിസ്ഥാനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഗവൺമെന്റും മുമ്പുള്ള ഗവൺമെന്റുകൾ ചെയ്തതുപോലെ തന്നെ അഹമ്മദികളോട് ചെയ്യുന്നതാണ്. ആ വ്യക്തി ഒരു മന്ത്രിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് എഴുതി, അയാൾ മുമ്പും അഹമ്മദികളോട് മോശമായാണ് പെരുമാറിയിട്ടുള്ളത്, അവിടെ ഇനിയും നമ്മുടെ അവസ്ഥ മോശമാകുന്നതാണ്. എഴുതുന്ന വ്യക്തി തന്റെ വ്യാകുലത കത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്ത് സംഭവിക്കും എന്നത് അള്ളാഹുവിനെ നന്നായി അറിയുകയുള്ളൂ. ഈ സർക്കാരാണെങ്കിലും വേറെ ഏതെങ്കിലും സർക്കാരാണെങ്കിലും അഹമ്മദികൾക്കെതിരിൽ ക്രൂരത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കരിനിയമം പാകിസ്ഥാനിൽ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പാകിസ്ഥാനി അഹമ്മദികളെ സംബന്ധിച്ച് ഈ ഒരു വ്യാകുലത സ്ഥിരമായിട്ടുള്ളതാണ്. പാകിസ്ഥാനി അഹമ്മദികൾ ഇക്കാര്യത്തിൽ കൂടുതലായി ദുആ ചെയ്യേണ്ടതാണ്. ഭൌതിക ഗവൺമെന്റിനോട് വല്ലതും നമുക്ക് നേടാനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യാകുലത ആവാമായിരുന്നു. എന്നാൽ നമ്മുടെ സർവ ആശ്രയവും അള്ളാഹുവിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും നാം ആശ്രയിക്കുന്നതും അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാകുലതക്ക് ഒരു സ്ഥാനവുമില്ല. ഇന്ന സർക്കാർ വന്നാൽ നമ്മുടെ അവസ്ഥ ശരിയാകുമെന്നോ ഇന്ന സർക്കാർ വന്നാൽ മോശമാകും എന്നോ ഒന്നും വിചാരിക്കേണ്ട കാര്യം തന്നെയില്ല. അള്ളാഹു നമ്മോടൊപ്പമുണ്ടെങ്കിൽ, അള്ളാഹുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ഇവരെ പരിഗണിക്കേണ്ട കാര്യമില്ല. ഭൗതിക സർക്കാരുകൾ ഭൗതിക തലത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെന്തോ അത് നടപ്പിൽ വരുത്തുന്നു. അഹമ്മദികൾക്കെതിരിൽ ഈ കരിനിയമം അസംബ്ലിയിൽ പാസാക്കിയിട്ട് 38 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും എതിർപ്പുകളുണ്ട്. അക്കാലത്തും സർക്കാരുകൾ സർക്കാർ തലത്തിലല്ലെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എതിരാളികളോട് ചേർന്നുകൊണ്ട് അഹമ്മദീയത്തിനെതിരിലും ചില അഹമ്മദികൾക്കെതിരിലും അക്രമം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഏത് കാഴ്ചപ്പാടുള്ള സർക്കാരാണെങ്കിലും അവർ അവരുടെ ധാരണയിൽ അഹമ്മദികളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. എതിർപ്പിന്റെ കാരണം ഇതാണ്. ഇത് കാരണമാണ് മുല്ലാക്കൾക്ക് അഴിഞ്ഞാടാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അത് ഏത് ഗവൺമെന്റ് വന്നാലും അക്രമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഒരു ഭൗതിക സർക്കാരിലും നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താൻ പാടില്ല. അതേപോലെ നാം ഇസ്ലാമിക വൃത്തത്തിനകത്താണെന്നതിന് ഒരു സർക്കാരിന്റെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും നമുക്കില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ആരാണോ മുസ്ലിം അവരാണ് യഥാർത്ഥ മുസ്ലിം. അള്ളാഹുവിന്റെ ഏകത്വത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നുവെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരീഅത്തോടുകൂടിയ അവസാന നബിയായി അംഗീകരിക്കുന്നുവെന്നും ഖാതമുൽ അംബിയ ആണെന്നും ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നും പ്രഖ്യാപിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദികൾ മുസ്ലിങ്ങളാണ്. വിശ്വാസപരമായും കർമ്മപരമായും അവർ മുസ്ലിങ്ങളാണ്. മറ്റുള്ളവരെക്കാളും ശക്തരായ മുസ്ലിങ്ങളാണ്. ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷവും ഞങ്ങളെ നിർബന്ധിച്ച് അമുസ്ലിങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഭരണഘടനാപരമായ മുസ്ലിങ്ങൾ ഞങ്ങളോട് എന്ത് ചെയ്താലും ഭരണകൂടങ്ങളും അതിലെ മന്ത്രിമാരും ഭരണതന്ത്രജ്ഞരും ഞങ്ങളോട് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇവർ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെ അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമ്മെ അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതാക്കേണ്ടതാണ്. ഓരോ അഹമ്മദിയും ഇത് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഈ സാമീപ്യവും ഈ സാമീപ്യത്തിൽ കൂടുതൽ മുന്നേറുന്നതും തന്നെയാണ് ദൈവീക പ്രസ്ഥാനങ്ങളുടെ അടയാളം. ഇതാണ് അടയാളമായി തീരേണ്ടത്. ഇവിടെ ഞാൻ ഭരണഘടനാപരമായ മുസ്ലിങ്ങൾ എന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് വ്യക്തമായി അറിയാത്തവരുടെ അറിവിലേക്കായി പറയുകയാണ്. പാകിസ്ഥാനിലെ ഭരണഘടനാ നിയമം പറയുന്നത് അഹമ്മദികൾ ഭരണഘടനാപരമായും നിയമപരമായും മുസ്ലിങ്ങളല്ല എന്നാണ്. ഈ ഒരു പ്രഖ്യാപനം തന്നെ അത്ഭുതകരമാണ്, ഒരു തമാശയാണ്. ഒരു ജനാധിപത്യ നിയമനിർമ്മാണ സഭ എന്ന് വാദിക്കുന്ന സർക്കാർ മതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക എന്നത് അത്ഭുതകരം തന്നെ. ഏതായിരുന്നാലും ഇത് സംബന്ധമായി ഒരു നിയമം പാസാക്കുകയുണ്ടായി. അതിനുശേഷം സൈന്യാധിപൻ ഈ നിയമത്തിൽ കൂടുതൽ കഠിനതരമായ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദികൾ നിയമത്തിന്റെ മുമ്പിലും ഭരണഘടനയുടെ മുമ്പിലും അമുസ്ലിങ്ങളാണ്. ലോകത്ത് ഇന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം പ്രദർശിക്കുന്നവർ അഹമ്മദികളായിരുന്നിട്ടുകൂടി ഇതാണ് അവസ്ഥ. എന്നാൽ അനഹമ്മദികളായ പാകിസ്ഥാനി പൌരന്മാർ ഭരണഘടനയുടെയും നിയമത്തിന്റെയും മുമ്പിൽ മുസ്ലിങ്ങളാണ്. എന്നാൽ ഇസ്ലാമിന്റെ തെറ്റായ ചിത്രമാണ് ഇവരിൽ ഭൂരിഭാഗം കക്ഷികളും ലോകത്തിനു മുമ്പാകെ സമർപ്പിക്കുന്നത്. ഇവർ ഇസ്ലാമിനെ അപമാനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അവർ മുസ്ലിങ്ങൾ. ലോകത്തുള്ള പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അടുത്ത കാലത്ത് നടന്ന അമേരിക്ക കാനഡ സന്ദർശനങ്ങളിൽ എല്ലാ സ്ഥലത്തും വാർത്താ ഏജൻസികൾ ചോദിച്ച ചോദ്യമാണിത്, അതായത് നിങ്ങൾ സമർപ്പിക്കുന്ന ഇസ്ലാം വളരെ നല്ലതാണെന്നത് ശരി തന്നെ, എന്നാൽ മുസ്ലിം ഭൂരിപക്ഷം നിങ്ങളെ മുസ്ലിങ്ങളായി തന്നെ പരിഗണിക്കുന്നില്ലല്ലോ, അതേപോലെ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതിന് ഘടകവിരുദ്ധമായാണ് അവർ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം താങ്കൾ പറയുന്നത് ലോകത്ത് അഹമ്മദികൾ യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവം കൊണ്ടുവരുമെന്നുമാണ്. ഇതെങ്ങനെ സംഭവിക്കും? അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്, ഈ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്നതല്ല, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് നല്ലവരായ മുസ്ലിങ്ങൾ ഈ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വർഷവും അഹമ്മദിയത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്, യഥാർത്ഥ ഇസ്ലാമിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല ഇസ്ലാം ഒരു ശാന്തി സമാധാന മതമാണെന്നും ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ സന്ദേശവാഹകനാണെന്നും അദ്ദേഹത്തെ പോലുള്ള സമാധാന കാംക്ഷിയെ ലോകത്ത് കാണാൻ സാധ്യമല്ലെന്നും ലോകത്തിന്റെ മോക്ഷം അദ്ദേഹത്തിന്റെ പതാകയാണെന്നും ലോകരെ അംഗീകരിപ്പിക്കുന്നതുവരെ ഞങ്ങൾ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് ഞാൻ അവരോട് പറയാറുള്ളത്, ഒരാളുടെ മതത്തെക്കുറിച്ച് തീരുമാനം കൽപ്പിക്കാൻ ഒരാളെ ഇന്ന മതം വിശ്വസിക്കുന്നവരാണെന്നും അല്ലെന്നും വിധിയെഴുതാൻ മറ്റൊരാളുടെയും ജോലിയല്ല, മറിച്ച് ഓരോ മനുഷ്യനും അവന്റെ മതത്തെക്കുറിച്ച് സ്വയം തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. ചില തീവ്രവാദ സർക്കാരുകളും മുല്ലാക്കളും ഞങ്ങളെ മുസ്ലിങ്ങളായി പരിഗണിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾക്കതുകൊണ്ട് ഒരു വ്യത്യാസവും വരില്ല. ഞാൻ മുസ്ലിമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചവരെല്ലാം മുസ്ലിങ്ങളാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാത്തവരെക്കാളും നല്ല മുസ്ലിങ്ങളാണ്. ഓരോ അഹമ്മദിയും മനസ്സിലാക്കുന്നതും ഇതാണ്. എതിരാളികൾ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അഹമ്മദിയത്തിന് ഒന്നും സംഭവിക്കുന്നതല്ല. എന്നാൽ ഏതെങ്കിലും സർക്കാരോ മന്ത്രിയോ അവരുടെ ശിങ്കിടികളോ അഹമ്മദികളോട് അക്രമം ചെയ്യുകയാണെങ്കിൽ അവർ ലോകത്ത് തങ്ങളുടെ സർക്കാരിനെയും തന്റെ രാജ്യത്തെയും അപകീർത്തിപ്പെടുത്തുന്നവരായി മാറുന്നതാണ്. സർക്കാർ അപകീർത്തിപ്പെടുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു പാകിസ്ഥാനി എന്ന നിലക്ക് തീർച്ചയായും ലജ്ജിക്കുമെന്നത് നേരാണ്. എന്നാൽ രാജ്യം അപകീർത്തിപ്പെടുമ്പോൾ അഹമ്മദികൾക്ക് വേദനയുണ്ട്. കാരണം ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവർ ഞങ്ങളിലുണ്ട്. ഇപ്പോൾ ഇവിടെ മതത്തിന്റെ പേരിൽ രക്തപ്പുഴ ഒഴുക്കി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, മറിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും മതമായ ഇസ്ലാമിനെയും അപകീർത്തിപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ശത്രുക്കളോട് പോലും നിങ്ങൾ സുഹൃതം ചെയ്യുക. നീതിയുടെ പ്രശ്നം വരുമ്പോൾ നീതിക്ക് മുൻതൂക്കം നൽകണം. വലായ ജിരിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ്. ഇതാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഏതെങ്കിലും സമൂഹത്തോടുള്ള ശത്രുത നീതി നടപ്പിൽ വരുത്താതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതി നടപ്പിൽ വരുത്തുക, ഇത് തഖ്വയുമായി വളരെ അടുത്തതാണ്. അള്ളാഹു പറയുന്നു, എന്റെ തഖ്വ നിങ്ങൾ സ്വീകരിക്കുക. ചുരുക്കത്തിൽ ഇസ്ലാം നൽകുന്ന അധ്യാപനമാണിത്. നാം ഇസ്ലാമിന്റെ എതിരാളികളെ ഇസ്ലാമിനെതിരിൽ അവർ ശബ്ദിക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ഇവ്വിധമുള്ള മനോഹര അധ്യാപനങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് അവരുടെ വായ അടപ്പിക്കാറുള്ളത്. യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിന്റെ ഭയവും പ്രീതിയും തൃപ്തിയുമാണ് മുന്നിൽ വെക്കുക. ഒരു യഥാർത്ഥ വിശ്വാസി അനീതിയെയും അക്രമത്തെയും പിന്തുണക്കുകയില്ല. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം മറ്റൊന്നാണ്. ഏതൊരു കൂട്ടരുടെ പിന്നാലെയാണോ ജനങ്ങൾ നടക്കുന്നത്, അവരിൽ തഖ്വയില്ല. തഖ്വയില്ലെങ്കിൽ അവരിൽ നിന്ന് അക്രമവും അനീതിയും മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലാതെ മറ്റൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കാവതല്ല. യു കെ ജമാഅത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ പാർലമെന്റ് ഹൌസിൽ 2 ദിവസം മുമ്പ് ഒരു ഫംഗ്ഷൻ നടന്നിരുന്നു. അതിൽ 42 പാർലമെന്റേറിയൻ പങ്കെടുത്തിരുന്നു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വന്നിരുന്നു. 6 മന്ത്രിമാരും വന്നിരുന്നു. 20 മറ്റു ഡിപ്ലോമേറ്റും മറ്റു വിദ്യാസമ്പന്നരായ ആളുകളും അതിലുണ്ടായിരുന്നു. അവരുടെ മുമ്പാകെയും ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളുടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെയും വെളിച്ചത്തിൽ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവരോട് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞത്, എപ്പോഴും താങ്കൾ ഇവ്വിധത്തിലുള്ള നല്ല കാര്യങ്ങളാണ് പറയാറുള്ളത് എന്നാണ്. അഹമ്മദിയ ജമാഅത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കാര്യങ്ങളാണ് പറയാറുള്ളത്. എന്നാൽ മറ്റ് മുസ്ലിം സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂലം ഞങ്ങൾക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരുന്നു. ചില രാഷ്ട്രീയ പ്രവർത്തകർ ഈ കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. രാഷ്ട്രീയ സ്ഥിതി വിശേഷം കാരണം ചിലർ പേടിച്ച് പേടിച്ചാണ് കാര്യങ്ങൾ പറയാറുള്ളത്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെയും വെളിച്ചത്തിൽ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം എന്താണെന്നും അവർക്ക് മനസ്സിലാകുന്നു. ചിലർ വളരെയധികം സ്വാധീനിക്കപ്പെടാറുണ്ട്. ഒരു രാജ്യത്തെ അംബാസഡർ എന്നോട് പറഞ്ഞത് ഇന്നലെയോ മനിയാന്നോ നടന്ന കാര്യമാണ്, വിശുദ്ധ ഖുർആനിൽ നിന്നും മറ്റും താങ്കൾ സമർപ്പിക്കുന്ന ഓരോ വാക്കും എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അദ്ദേഹത്തോട് വളരെ നല്ല അടുപ്പമാണ്, പല പരിപാടികളിലും അദ്ദേഹം വരാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കാനല്ല ഞാനിത് പറഞ്ഞത്, ഈ സന്ദേശത്തെ നിങ്ങളുടെ ചുറ്റും പ്രചരിപ്പിക്കുകയും വേണം. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ചെയ്യുന്നുണ്ട്, ഭാവിയിലും ഇത് ചെയ്യുന്നതാണ്. ഈ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്വാധീനം ചെലുത്തുന്നതാണ്. എന്നാൽ കഠിന ഹൃദയരായ മുല്ലാവർഗം ഇത് കേട്ടിട്ടും അതും നമ്മളുടെ നാവിൽ നിന്ന് കേട്ടിട്ടും അവരുടെ ഹൃദയം വീണ്ടും കല്ലായി മാറുകയാണ്. ഞങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ജോലി. ഇസ്ലാമിന്റെ മനോഹാരിത ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടേ പോകുന്നതാണ്. എന്നിട്ടും മുസ്ലിം നാടുകളിലെ നേതാക്കന്മാരും വിദ്യാസമ്പന്നരായ ചിലരും മുല്ലാക്കളുടെ പിന്നാലെ നടന്ന് അഹമ്മദികൾക്കെതിരിൽ അക്രമം ചെയ്യുന്നു, ഇസ്ലാമിന്റെ പേരിൽ അക്രമം ചെയ്യുന്നു. ഇത് അവരുടെ പ്രവൃത്തിയാണ്. നാം നമ്മുടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അവർ അവരുടെ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ടതില്ല. ഇവരിൽ നിന്നും നാം ഒന്നും പ്രതീക്ഷ പുലർത്തുന്നുമില്ല. മാത്രമല്ല ഇവരിലേക്ക് നാം നോക്കുന്നുമില്ല. നീതിപൂർവം ഇവർ ഭരണം നടത്തുകയാണെങ്കിൽ, അക്രമത്തെ അമർച്ച ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലത്തിന് അർഹരായിത്തീരുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളോടൊപ്പമുണ്ട്, അവൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കുന്നു. അവൻ ഞങ്ങളെ സംരക്ഷിക്കുന്നു. അല്ലായെങ്കിൽ നാം രക്ഷപ്പെടുകയില്ല. കാരണം ഇവരുടെ പദ്ധതികൾ വളരെ ഭയാനകമാണ്. അല്ലാഹു ഈ ലോകത്തും പരലോകത്തും അവന്റെ വാഗ്ദാന പ്രകാരം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ഇൻഷാ അല്ലാ. എന്നാൽ അക്രമികളെ പിടിക്കാനുള്ള ഏർപ്പാടും അല്ലാഹു ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഭൗതിക ഭരണകൂടങ്ങളിലേക്ക് പ്രതീക്ഷ വെക്കുന്നതിന് പകരം അള്ളാഹുലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അവന്റെ ദയാദൃഷ്ടിയിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഞങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാത്തവരും ഞങ്ങളെ പിൻപറ്റാത്തവരും ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ടവരും അവർ നരകാവകാശികളാണെന്ന എന്നുമുള്ള മതത്തിന്റെ കുത്തവകാശികളുടെ പ്രഖ്യാപനം ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഈ പ്രഖ്യാപനം കാരണം അവർ തങ്ങളുടെ അനുയായികൾക്ക് അഹമ്മദികളോട് എന്തു തോന്നിയതും ചെയ്യാനുള്ള അനുവാദം നൽകുന്നു. നിങ്ങളോട് ആരും ഒന്നും ചോദിക്കുകയില്ലെന്ന് പറയുന്നു. ഇപ്പോൾ ഇതുതന്നെയാണ് അവിടെ നടക്കുന്നത്. നിയമനിർമ്മാതാക്കളാണെന്ന് വാദിക്കുന്ന സർക്കാർ അഹമ്മദികൾക്കെതിരെയുള്ള അക്രമത്തിനെതിരിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, മറിച്ച് അക്രമികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അഹമ്മദിയെ രണ്ടു ദിവസം മുമ്പ് കറാച്ചിയിൽ ഷഹീദാക്കുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരാൾ ജഹലമിൽ വധശ്രമത്തിനിരയാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ഇപ്പോൾ ആശുപത്രിയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യത്തോടെ രോഗശാന്തി നൽകട്ടെ. അഹമ്മദികളുടെ സുഹൃത്തുക്കളായ അനഹമ്മദി കൂട്ടുകാരും ഈ അക്രമണത്തിന് ഇരയാകുന്നു എന്നതാണ് ദുഃഖകരം. കറാച്ചിയിൽ നടന്ന ഷഹാദത്ത് സംഭവത്തിൽ ഇദ്ദേഹത്തോടൊപ്പം കാറിൽ സഞ്ചരിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ രണ്ട് അനഹമ്മദി സുഹൃത്തുക്കൾ ഗുരുതരമായി പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുകയാണ്. അള്ളാഹു അവർക്കും സുഖം നൽകട്ടെ. അദ്ദേഹത്തിന്റെ അവസ്ഥയും മോശമാണ്. ഒരാളുടെ അവസ്ഥ വളരെ മോശമാണ്. അള്ളാഹു പറയുന്നു, ഇത് പുതിയ കാര്യമല്ല. മുമ്പുള്ള മതത്തിന്റെ കുത്തകക്കാരും ഇതെല്ലാമാണ് ചെയ്തിരുന്നത്. എന്നാൽ അള്ളാഹു പ്രഖ്യാപിക്കുന്നത് മറ്റൊന്നാണ്. ആരാണോ അള്ളാഹുവിന്റെ തൃപ്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, നന്മ ചെയ്യുകയും ചെയ്യുന്നത്, അവരുടെ പ്രതിഫലം അവരുടെ നാഥന്റെ പക്കലുണ്ട്. ഒരു സുഹൃത്ത് കറാച്ചിയിലാണ് പരിക്കേറ്റ വ്യക്തി, മറ്റൊരു സുഹൃത്ത് ജഹലമിലാണ്, സറായ ആലംഗീറിൽ. ഇദ്ദേഹത്തിന്റെ അവസ്ഥ മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇവർക്ക് ശിഫ നൽകട്ടെ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രീതിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ഈസാൻ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ പ്രതിഫലം അവരുടെ റബ്ബിന്റെ പക്കലുണ്ട്. സ്വർഗത്തിലും നരകത്തിലും പോകാനുള്ള സർട്ടിഫിക്കറ്റ് മതത്തെ രക്തക്കളമാക്കുന്നവരോ മറ്റാരെങ്കിലോ തരേണ്ടതില്ല. ഏതെങ്കിലും അസംബ്ലിയുമല്ല നൽകേണ്ടത്. ഹൃദയാവസ്ഥ അറിയുന്ന അള്ളാഹു ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു. ആരാണോ സൽപ്രവർത്തി ചെയ്യുന്നത്, അള്ളാഹുവിന്റെ പ്രീതിക്കായി ചെയ്യുന്നത്, കാലഘട്ടത്തിന്റെ ഇമാമിന്റെ ബയ്യത്തിൽ പ്രവേശിച്ചത്, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനപ്രകാരമാണ് പ്രവേശിച്ചത്, അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി അവന്റെ അധ്യാപനമനുസരിച്ച് ചെയ്ത ഓരോ പ്രവൃത്തിയും അവനെ ദൈവപ്രീതി കരസ്ഥമാക്കുന്നവനാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളനുസരിച്ച് വാഗ്ദത്ത മസീഹിന്റെ ബയ്യത്തിൽ വന്നിരിക്കുന്ന ഓരോ അഹമ്മദിയും തീർച്ചയായും അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുന്നവരാണ്. അവൻ മുസ്ലിമാണ്, മാത്രമല്ല യഥാർത്ഥ മുസ്ലിം അവരാണ്, അള്ളാഹുവിന്റെ പ്രീതിയെ കരസ്ഥമാക്കുന്നവരാണ്. അവർ മുസ്ലിമാണെന്നതിന് ഏതെങ്കിലും അസംബ്ലിയുടെയോ സർക്കാരിന്റെയോ സാക്ഷ്യപത്രത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഓതിക്കൽപ്പിച്ച വിശുദ്ധ ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്നവരും യഥാർത്ഥാർത്ഥത്തിൽ മുസ്ലിമാണ്. പറയുന്നു, മൻ അസ്ലമ വജ്ഹു ലില്ലാഹി, ആരാണ് തന്റെ സർവ്വശ്രദ്ധയും അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. നിങ്ങൾ മുസ്ലിം ആണെന്ന് മറ്റൊരാൾ പ്രഖ്യാപിക്കണമെന്ന് അള്ളാഹുവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഓരോരുത്തരും തന്നെ അള്ളാഹുവിന്റെ അനുസാരിയാക്കി മാറ്റി തന്റെ ഇഷ്ടപ്രകാരം ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മുസ്ലിം എന്ന നിലയിൽ അള്ളാഹു എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ തയ്യാറാണ്. ഇത് വെറും വാദമാത്രമായിരിക്കരുത്. അള്ളാഹു പറയുന്നു, വഹുവ മുഹ്സിനുൻ, അവൻ നന്മ ചെയ്യുന്നവനായിരിക്കണം. അള്ളാഹു പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവൃത്തിയും ഉത്തമമായ രീതിയിൽ അവൻ ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഏൽക്കേണ്ടത്. അള്ളാഹു വിലക്കിയിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക. ഈ വ്യവസ്ഥ കൈവരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതിയുടെ ദൃഷ്ടി അങ്ങനെയുള്ളവരിൽ പതിയുന്നതാണ്. അള്ളാഹു തുടർന്ന് പറയുന്നു, ഇങ്ങനെയായി നിങ്ങൾ മാറിയാൽ ഒരു തരത്തിലുള്ള ഭയത്തിന്റെയും ദുഃഖത്തിന്റെയും ആവശ്യം നിങ്ങൾക്കില്ല. സൽപ്രവർത്തികൾ, കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളുടെ ന്യൂനതക്കുള്ള പരിഹാരമായി തീരും. സൽപ്രവർത്തിയുടെ തുടർച്ചയും സ്ഥിരമായി ചെയ്യലും. അതേപോലെ തിന്മയിൽ നിന്നുള്ള രക്ഷപ്പെടലും, ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കലും, വരാനിരിക്കുന്ന പാപങ്ങളിൽ നിന്നും ഒരു വിശ്വാസിയെ രക്ഷിക്കുന്നതാണ്. ദുഃഖങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും അവനെ അകറ്റുന്നതുമായിരിക്കും. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, അറബി ഭാഷാ നിഘണ്ടുവിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മൂല്യം മുൻകൂറായി നൽകുക എന്നതിനാണ്. മറ്റൊരർത്ഥം, തന്റെ ജോലി മറ്റൊരാളെ ഏൽപ്പിക്കുക, സമാധാനം ഉണ്ടാക്കുക. തർക്കവും കലഹവും ഉപേക്ഷിക്കുക, ഈ നാല് കാര്യങ്ങൾക്കാണ് ഇസ്ലാം എന്ന് പറയുക. അതായത്, ഒരു വസ്തുവിന് മുൻകൂറായി പണം നൽകുക, ആരെയെങ്കിലും തന്റെ ജോലി ഏൽപ്പിക്കുക, സമാധാനത്തിനായി ശ്രമിക്കുക, എല്ലാതരം തർക്കങ്ങളും കലഹങ്ങളും ഉപേക്ഷിക്കുക. എന്നാൽ ഇസ്ലാമിന്റെ സാങ്കേതികാർത്ഥം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ പരാമർശിച്ചതാണ്. ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ അസ്തിത്വം ആസകലം സമർപ്പിക്കുന്നവനാണ്. തന്റെ അസ്തിത്വത്തെ അള്ളാഹുവിന് വേണ്ടിയും അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പിൻപറ്റുന്നതിന് വേണ്ടിയും അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും വഖഫ് ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി തുടർന്ന് തൽപ്രവർത്തികളിൽ മുഴുകുക. തന്റെ അസ്തിത്വത്തിന്റെ സർവപ്രവർത്തന ക്ഷമതയും അവന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. ചുരുക്കത്തിൽ, വിശ്വാസപരമായും കർമ്മപരമായും പൂർണമായും അള്ളാഹുവിന്റേതായിത്തീരുകയും എന്നതാണ് ഇതിന്റെ അർത്ഥം. വിശ്വാസപരമായി എന്ന് പറഞ്ഞാൽ തന്റെ അസ്തിത്വം ആസകലം അള്ളാഹുവിനെ തിരിച്ചറിയാനും അവനെ അനുസരിക്കാനും അവന്റെ സ്നേഹവും പ്രീതിയും പ്രേമവും കരസ്ഥമാക്കാനുമുള്ള വസ്തുവായി കണക്കാക്കുക. കർമ്മപരമായി എന്ന് പറഞ്ഞാൽ എല്ലാ യഥാർത്ഥ നന്മകളും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും ശക്തികളും മുഖേന സർവനന്മകളും ചെയ്യുക. ഇത് ചെയ്യുന്നത് വളരെ താൽപര്യത്തോടും ആവേശത്തോടും കൂടിയായിരിക്കണം. എത്രമാത്രമെന്നാൽ അവൻ തന്റെ അനുസരണത്തിന്റെ ദർപ്പണത്തിൽ തന്റെ യഥാർത്ഥ ആരാധ്യന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയൊരു സ്ഥാനമാണ് വിശ്വാസപരമായും കർമ്മപരമായും നാം കരസ്ഥമാക്കേണ്ടത്. നാം സ്വയം സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ നാം സുദൃഢരാണെങ്കിൽ, നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച് നാം സ്വയം ആത്മപരിശോധന നടത്തുന്നവരാണെങ്കിൽ, അതായത് ഇവയെല്ലാം ദൈവപ്രീതിക്കായാണോ നാം ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, അവയെ ദൈവപ്രീതിക്കനുഗുണമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ, നാം ദുആക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണെങ്കിൽ, ഭൗതികർ അവരുടെ ഭൗതിക നിയമത്തിന്റെ തണലിൽ അക്രമം നടത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭൗതികമായി നൽകുന്ന നഷ്ടങ്ങൾ അവർ വരുത്തുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ സവിധത്തിൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നവരായി മാറുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള അക്രമികളുടെ ഉദാഹരണം നൽകിക്കൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ ഹൃദയത്തിന് ശക്തി പകരുകയുണ്ടായി. ഹദ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നവരിൽ മാന്ത്രികന്മാരും ഉണ്ടായിരുന്നു. ആദ്യം അവർ മന്ത്രവാദ്യം നടത്താനാണ് വന്നത്. പിന്നീട് അവർ വിശ്വസിക്കുകയുണ്ടായി. അവർ നൽകിയിരിക്കുന്ന മറുപടി ഇതായിരുന്നു, ഫഖദി മാ അൻതഖാൽ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. ഇന്നമാ തഖലി ഹാസിഹിൽ ഹയാത്ത് ദുനിയ, നിനക്ക് ഈ ഭൗതിക ജീവിതത്തെ കുറിച്ച് മാത്രമേ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ജീവിതത്തെ അവസാനിപ്പിക്കാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് ഏതെങ്കിലും ഭരണകൂടം അക്രമം നടത്താൻ തയ്യാറാണെങ്കിൽ അവരുടെ മുമ്പാകെ വിശ്വാസികളുടെ പര്യവസാനത്തിന്റെ മാതൃകയുണ്ട്. അതേപോലെ ഫിർഔനിന്റെ പര്യവസാനത്തിന്റെ മാതൃകയുമുണ്ട്. അവസാന വിജയം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശ്വാസികൾക്ക് തന്നെയായിരിക്കും. ഇവിടെയും ഇതാണ് ഇൻഷാ അല്ലാ ഉണ്ടാവുക. ഭൗതികരെ വയക്കുന്ന വിശ്വാസമല്ല നാം പ്രകടിപ്പിക്കേണ്ടത്. വല്ല ഭയവും ദുഃഖവും നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും എന്നതിലായിരിക്കണം. അവന്റെ സാമീപ്യം എങ്ങനെ കരസ്ഥമാക്കും എന്നതിലായിരിക്കണം. അള്ളാഹു തന്നിൽ വിശ്വസിക്കുന്നവരുടെയും വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നവരുടെയും തലപ്രവർത്തി ചെയ്യുന്നവരുടെയും ഏതൊരു ഉന്നത സ്ഥാനത്തെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, അത് സൂറ നിസായിലെ ഈ ആയത്തിൽ പറയുന്നുണ്ട്. സൽക്കർമ്മം ചെയ്യുന്നവനായിരിക്കെ തന്നെ തൻ അള്ളാഹുവിൽ അർപ്പിക്കുകയും ഗുരുജുമാനസനായ ഇബ്രാഹിമിന്റെ മതത്തെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരുത്തനേക്കാൾ ഉത്തമനായ മതവിശ്വാസിയാരാണ്? ഇബ്രാഹിമിനെ അള്ളാഹു തന്റെ ഉറ്റ സുഹൃത്താക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ സുഹൃത്തായി തീരണമെങ്കിൽ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റുകയാണ് വേണ്ടത്. മില്ലത്ത് എന്നതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം പാത വഴി എന്നതാണ്. മതം എന്നും അതിനർത്ഥമുണ്ട്. ഇത് കാരണം ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗുണങ്ങൾ വിവരിച്ചത് ഇതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗം എന്നത് അവന് വേണ്ടി സത്യസന്ധത പ്രകടിപ്പിക്കുക എന്നതാണ്. ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് കരസ്ഥമായ സാമീപ്യത്തിന് കാരണമായി അള്ളാഹു പറയുന്നത് ഇബ്രാഹിം അല്ലദി വഫ എന്നതാണ്. ഇബ്രാഹിം പൂർണമായ കൂറ് പുലർത്തിയ ഇബ്രാഹിം ആയിരുന്നു. അള്ളാഹുവിനോട് കൂറ് പുലർത്തുന്നതിനും സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കുന്നതിനും ഒരു മരണം അനിവാര്യമാണ്. മനുഷ്യൻ ഈ ഭൗതിക അഭിമാനങ്ങളിലും മഹത്വങ്ങളിലും നിന്ദ്യത സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലയോ? എല്ലാത്തരം അപമാനവും കാഠിന്യവും പ്രയാസവും അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ഗുണം ഉണ്ടായിത്തീരുന്നതല്ല. പൂർണമായും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുന്നില്ലെങ്കിൽ, അവന്റെ മാർഗത്തിൽ എല്ലാ പ്രയാസങ്ങളും സഹിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും നിറം തന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അത് പ്രയാസമാണ്. അള്ളാഹു പ്രവൃത്തിയാണ് ആഗ്രഹിക്കുന്നത്. പ്രവർത്തനത്തിലൂടെയാണ് അവൻ തൃപ്തനാകുന്നത്. പ്രവർത്തനം ദുഃഖത്താൽ ഉടലെടുക്കുന്നു. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ദുഃഖം സഹിക്കാൻ മനുഷ്യൻ തയ്യാറായാൽ അള്ളാഹു അവനെ ദുഃഖത്തിൽ നിലനിർത്തുകയില്ല. തന്റെ ഹൃദയത്തെ അന്യരിൽ നിന്നും ശുദ്ധീകരിക്കുകയും ദൈവസ്നേഹത്താൽ അതിനെ നിറക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് നടക്കുകയും നീയൽ അതിന്റെ യഥാർത്ഥ രൂപത്തെ പിൻപറ്റുന്നത് പോലെ പിൻപറ്റുകയും അവന്റെയും അള്ളാഹുവിന്റെയും ഇഷ്ടം ഒന്നായിത്തീരുകയും ഒരു വ്യത്യാസമില്ലാതായിത്തീരുകയും ചെയ്യേണ്ടതാണ്. ഇവയെല്ലാം ദുആ മുഖേന കരസ്ഥമാക്കാവുന്നതാണ്. ഇതെല്ലാം ആയിരുന്നു അദറത്ത് ഇബ്രാഹീമിന്റെ ഗുണങ്ങൾ പറയുന്നു. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഒരാളിൽ പ്രകടമാകുന്നതും അവന്റെ അസ്തിത്വം തന്റെ ബാഹ്യവും ആന്തരികവുമായ സർവ്വ കഴിവുകളും അള്ളാഹുവിനു വേണ്ടി മാത്രം അവന്റെ മാർഗത്തിൽ സമർപ്പിക്കുമ്പോഴാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അമാനത്തുകളെല്ലാം തന്നെ യഥാർത്ഥ ദാതാവിനെ തന്നെ ശരിയായ രീതിയിൽ തിരിച്ചു നൽകുമ്പോഴാണ്. വിശ്വാസപരമായി മാത്രമല്ല പ്രവർത്തന ദർപ്പണത്തിലും തന്റെ ഇസ്ലാമും അതിന്റെ സമ്പൂർണമായ രൂപവും പ്രദർശിപ്പിക്കുകയും വേണം. അതായത് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന വ്യക്തി അവന്റെ കൈയും കാലും ഹൃദയവും മസ്തിഷ്കവും ബുദ്ധിയും തിരിച്ചറിയലും അവന്റെ കോപവും കരുണയും അവന്റെ നമ്രതയും അറിവും അവന്റെ ആത്മീയതയും ശാരീരികവുമായ സർവ ശക്തികളും അവന്റെ അഭിമാനവും ധനവും അവന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അവന്റെ തലമുടി മുതൽ കാലിന്റെ നഖം വരെയുള്ള ബാഹ്യവും ആന്തരികവുമായ സർവ്വതും എത്രമാത്രമെന്നാൽ അവന്റെ നിയ്യത്തുകൾ പോലും അവന്റെ ഹൃദയത്തിലെ ചിന്തകൾ പോലും അവന്റെ മനസ്സിന്റെ വികാരങ്ങളും എല്ലാം തന്നെ ഒരാളുടെ അവയവങ്ങൾ അയാളെ പിൻപറ്റുന്നത് പോലെ അള്ളാഹുവിനെ പൂർണമായും പിൻപറ്റുന്നതായി തീരണം. ചുരുക്കത്തിൽ സത്യസന്ധതയിൽ അവൻ എത്രമാത്രം മുന്നേറിയെന്നാൽ അവന്റേതായ ഒന്നും ഇപ്പോൾ അവന്റേതല്ലാതായി തീരുകയും എല്ലാം അള്ളാഹുവിന്റേതായി തീരുകയും ചെയ്തിരിക്കുന്നു. അവന്റെ എല്ലാ അവയവങ്ങളും ശക്തികളും ദൈവിക സേവനത്തിൽ പൂർണമായും മുഴുകിയിരിക്കുന്നു. എത്രമാത്രമെന്നാൽ അവയെല്ലാം അള്ളാഹുവിന്റെ അവയവങ്ങളെയായി മാറിയതുപോലെ ആയിരിക്കണം. ചുരുക്കത്തിലും ഓരോ അഹമ്മദിയും കരസ്ഥമാക്കേണ്ട സ്ഥാനമാണിത്. ഇതാണ് നാം ഓരോരുത്തരും കരസ്ഥമാക്കേണ്ടത്. ഈ സ്ഥാനം കരസ്ഥമാക്കാനായി നാം ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാണെന്ന് നമുക്ക് വിളംബരപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ വരുന്നവരായി നാം മാറുകയും ചെയ്യുന്നത് അപ്പോഴാണ്. അള്ളാഹു ജമാഅത്ത് തലത്തിലും ജമാഅത്തിലെ ഭൂരിഭാഗം ആളുകളും ഈ സ്ഥാനം കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരായി മാറട്ടെ. യഥാർത്ഥ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിറം സ്വീകരിക്കുന്നവരായി നാം മാറട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ ഫളിനെ സ്വീകരിച്ചുകൊണ്ട് ബുഷറ ലിൽ മുസ്ലിമീൻ എന്ന് അള്ളാഹു പറയുന്നവരുടെ ഗണത്തിൽ നാം ഉൾപ്പെടുമാറാകട്ടെ. പൂർണമായി അനുസരണം പുലർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സുവാർത്തയുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിൽ നിന്നും സുവാർത്ത ലഭിക്കുമ്പോൾ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന അവരുടെ നാശം നാം കാണുന്നതാണ്. നമ്മിൽ ഭൂരിഭാഗത്തിനും പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ അഹമ്മദിക്കും ദുആയിലേക്ക് ശ്രദ്ധ തിരിയട്ടെ. അള്ളാഹുമായി പ്രത്യേക ബന്ധം ഉണ്ടായിത്തീരട്ടെ. എതിരാളികളുടെ പര്യവസാനം വേഗം കാണുന്നവരായി നാം മാറട്ടെ. ഇതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ കറാച്ചിയിൽ ശഹീദാക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ലഘുവിവരണം നൽകുന്നതാണ്. ഇൻഷാല്ലാ ജുമാ നമസ്കാരത്തിന് ശേഷം ജനാസ ഖായിബ് നമസ്കരിക്കുന്നതാണ്. ചൌധരി ഹാമിദ് സമി സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചൌധരി അബ്ദുൽ സമി ഖാദിം സാഹിബിന്റെ മകനാണ്. ഗുൽഷൻ ഇക്ബാൽ കറാച്ചിയിലാണ് താമസിച്ചിരുന്നത്. ജൂൺ 11 അദ്ദേഹത്തെ ഷഹീദാക്കി. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ചൌധരി അബ്ദുറഹീം സാഹിബ് മുഖേനയാണ്. അബ്ദുറഹീം സാഹിബ് ഇന്ത്യയിലെ ഗുരുദാസ്പൂർ ജില്ലയിലാണ്. ഇദ്ദേഹത്തിന്റെ പിതൃമാതാവ് സർദാർ ബീഗം സാഹിബ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാഹിബി ചൌധരി മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മകളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ചൌധരി അബ്ദുറഹീം സാഹിബ് 1924 ബൈഅത്ത് ചെയ്തത്. ബൈഅത്തിന് ശേഷം തന്റെ മാതാപിതാക്കളുടെ ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. ഈ എതിർപ്പ് ഇന്ന് തുടങ്ങിയതല്ല, മുംബൈ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ശിക്ഷ നൽകിയിരുന്നത് ഇപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളം കൈയിൽ കട്ടിലിന്റെ കാൽ വെച്ച് കൈ കെട്ടിയിട്ട് എന്നിട്ട് ഉപ്പ കട്ടിലിൽ കിടന്ന് ഉറങ്ങും. ഇങ്ങനെ രാത്രി മുഴുവനും കൈ കെട്ടിയിട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇത് കാരണം ഉള്ളം കൈയിൽ അദ്ദേഹത്തിന്റെ അതിന്റെ പാട് കാണാൻ സാധിക്കും, അടയാളം കാണാൻ സാധിക്കും. 1929 ഇവർ ലാഹോറിൽ വന്നു. ഹാമിദ് സമീർ സാഹിബ് ലാഹോറിലാണ് ജനിച്ചത്. ഇദ്ദേഹം ചാർട്ടേഡ് അക്കൌണ്ടന്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവും ചാർട്ടേഡ് അക്കൌണ്ട് ആയിരുന്നു. ചാർട്ടേഡ് അക്കൌണ്ട്സിന്റെ ഒരു ഫാം ഇവർക്കുണ്ട്, അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷഹാദത്ത് സമയം ഇദ്ദേഹത്തിന്റെ വയസ്സ് 48 അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ മുസിയായിരുന്നു. അസർ നമസ്കാരത്തിന് ശേഷം ഏകദേശം 6:30 ജിന്ന റോഡ് കറാച്ചിയിലുള്ള തന്റെ ഫാമിൽ നിന്ന് കാറിൽ തിരിച്ചു വരികയായിരുന്നു. അനഹമ്മദി സുഹൃത്തും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഓഫീസിൽ നിന്നും അല്പം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകും. അജ്ഞാതരായ തോക്കുധാരികൾ മോട്ടോർ സൈക്കിളിൽ വന്ന് തുളച്ചയായി നിറയുകയുണ്ടായി. മുറിവുകൾ വെച്ച് നോക്കുമ്പോൾ ഘാതകർ രണ്ട് മോട്ടോർ സൈക്കിളിൽ വന്നു എന്നാണ് കരുതുന്നത്. വണ്ടിയുടെ രണ്ടു വശത്തു നിന്നും ഇവർ ആക്രമിക്കുകയുണ്ടായി. ഏകദേശം 6 വെടിയുണ്ടകൾ നെറ്റിയിൽ തുളച്ചു കയറി മുഖത്തും അരക്കെട്ടിനും എല്ലാം തന്നെ വെടി ഏൽക്കുകയുണ്ടായി. ഇത് കാരണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷഹീദായി. ഇന്നാലില്ലായി വൈന്നാലേ രാജുവിൻ. രണ്ട് സുഹൃത്തുക്കൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ഒരാളുടെ സ്ഥിതി വളരെ മോശമാണ്. അള്ളാഹു അദ്ദേഹത്തിൽ കരുണ ചെയ്യുമാറാകട്ടെ. മുറിവേറ്റ രണ്ട് സുഹൃത്തുക്കൾക്കും നേരിട്ട് വെടിയേറ്റിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ തുളച്ച് കയറിയ വെടിയുണ്ടയാണ് ഇവർക്ക് ഏറ്റത്. ഷഹീദ് മർഹൂം തന്റെ ഹൽക്കയിലെ സെക്രട്ടറിമാരായിരുന്നു. അൻസാറിന്റെ ഷൂബയെ മാലിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വൽസ്വഭാവിയും സഹിഷ്ണുത ഉള്ള ആളുമായിരുന്നു. എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖമായിരുന്നു. വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. ഭാര്യയോടും മക്കളോടും മറ്റുള്ളവരോടും വളരെ വാത്സല്യത്തോടെയാണ് വർത്തിച്ചിരുന്നത്. സദർ സാഹിബ് ഹൽക്ക പറയുന്നു, ഷഹീദ് വളരെ നല്ല അനുസരണമുള്ള വ്യക്തിയായിരുന്നു. മെയ് മാസത്തിൽ തന്നെ ചന്ത അടച്ചു പൂർത്തിയാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഉടനെ അദ്ദേഹം ചന്ത അടച്ചു തീർക്കുകയുണ്ടായി. കൂടുതലായി നൽകുകയുണ്ടായി. ജൂൺ 11 ഒരു ദിവസം മുമ്പ്, അതായത് ഷഹാദത്തിന്റെ ദിവസം മുമ്പ് മൂസികളുടെ മീറ്റിംഗ് നടത്തി. വളരെ നല്ല രീതിയിൽ വസീയത്തിന്റെ പ്രാധാന്യവും ചന്തയുടെ പ്രാധാന്യവും വിവരിക്കുകയുണ്ടായി. നല്ലതുപോലെ സംസാരിക്കുന്ന ആളായിരുന്നു. ഇന്റേൺഷിപ്പിന് വേണ്ടി അഹമ്മദികളെ നല്ല രീതിയിൽ സഹായിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ സബാ ഹാമിദ് സാഹിബയാണ്. രണ്ട് പെൺമക്കൾ റുഖ്സാന 14 വയസ്സ്, ഭാര്യ അഹമ്മദ് 7 വയസ്സ്, മകൻ റാസിഖ് അഹമ്മദ് 9 വയസ്സ്. അള്ളാഹു തആല ഇവർക്കെല്ലാവർക്കും ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. ഇവരെ സംരക്ഷിക്കട്ടെ, എപ്പോഴും തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. ഇദ്ദേഹത്തിന്റെ സഹോദരി സഹോദരന്മാർ പാകിസ്ഥാനിൽ പുറത്താണ്. അള്ളാഹു ഇദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله